ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഉള്ളിൽ അലറി കരഞ്ഞുകൊണ്ട് കാശിയുടെ നിറഞ്ഞ മിഴിലേക്ക് നോക്കിക്കൊണ്ട് ജാനി പുറമേ ദേഷ്യപ്പെട്ടു.
പോ കാശിയേട്ട, ഞാൻ കാരണം ഇനിയും നിങ്ങൾ തകരുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാൻ തരകിച്ചാലും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. ജനിപ്പിച്ച അച്ഛന് പോലും വേണ്ടാത്ത എന്നെ ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങളോടൊക്കെ നന്ദിയായിട്ട് ഞാൻ കാണിക്കില്ല. അത്രയെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുവെന്ന് സമാധാനത്തോടെ ഇയാളോടൊപ്പം നരകിച്ച് കഴിഞ്ഞോളാം. നിങ്ങളുടെയൊക്കെ മുഖത്ത് പുഞ്ചിരി, ഞാൻ കാരണം ഇല്ലാതാവാൻ പാടില്ല. എന്റെ അമ്മ എന്നോട് പൊറുക്കില്ല.
അത്രയും എല്ലാവരെയും നോക്കി ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞടന്നു.
ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ജാനി, നീ പറ ഈ വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ലെന്ന്.
കാശിനാഥൻ അവളുടെ കൈപിടിച്ച് ഓദിച്ചു. ജാനിക ഒന്നും മിണ്ടാതെ കാലുകൾ മുമ്പോട്ട് വെച്ചു, പിന്നെ തളർച്ചയോടെ തിരിഞ്ഞടന്നു. കാശിയെ നോക്കി ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങി. ജാനിക അത് കേട്ട് സഹിച്ചില്ല.
ജാനിക, ജാനിക, നീ എന്തിനാ കള്ളം പറയുന്നേ?
കാശി അലറി.
ഒന്ന് പോകുന്നുണ്ടോ?
അവൾ ദേഷ്യം അഭിനയിച്ചു.
ഞാൻ പോവില്ല, കൊല്ലും ഞാൻ ഇയാളെ. സ്വന്തം മോളെ ഇങ്ങനെ ഒരുത്തൻ കൊടുക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്?
ആനന്ദിന്റെ അടുത്തേക്ക് അടുക്കാൻ നിന്ന കാശിയുടെ കവിളിലേക്ക് ജാനി അടിച്ചു. ആ കാഴ്ച കണ്ട് എല്ലാവരും തരിച്ചിരുന്നു പോയി. കാശി കവിളിൽ പിടിച്ച് അവൾ വിളിച്ചു. ഇനി നിന്നെ ഇവരുടെ ഇടയിൽ പരിഹസിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല കാശിയേട്ട, അതുകൊണ്ട് അടിച്ചു പോയതാണ്. എന്നെ വെറുത്തിട്ട് പോ കാശിയേട്ട, അവൾ തിരിഞ്ഞുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു. ശത്രുക്കൾ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ആര്യയ്ക്ക് ഉള്ളിൽ നിന്ന് ചിരിവരുന്ന് അടക്കാൻ പാടുവിട്ടു.
ഇറങ്ങിപ്പോടാ,
ആനന്ദൻ അവന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു. ജാനി കരയാൻ പോലും ജീവനില്ലാത്ത മറിയപ്പോടെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. കാശി ചേരെടുത്ത് അവനെ തലക്കടിക്കാൻ നിന്നതും ലക്ഷ്മി ചേർ പിടിച്ചുവാങ്ങി കാശിയുടെ കവിളിലേക്ക് ആദ്യമായി തള്ളി.
വീട്ടിൽ പോടാ, നിന്നോടാ വീട്ടിൽ പോകാൻ പറഞ്ഞ്. നിന്നെ വേണ്ടാത്തൊരു നിനക്കെന്തിനാണ് വീട്ടിലേക്ക് നടക്കാൻ?
ലക്ഷ്മി അലറി. അവരുടെ മുഖം കണ്ട് എല്ലാവരും അമ്പരന്നു പോയി.
അമ്മേ,
കാശി അമ്മയെ നിറഞ്ഞ മിഴിയോടെ വിളിച്ചു.
അയാളുടെ മോൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തോട്ടെ, അത് അയാളുടെ ഇഷ്ടം, നമ്മൾ അതിൽ ഇടപെടേണ്ട, വീട്ടിലേക്ക് നടക്കണ.
ലക്ഷ്മി അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു.
അമ്മേ,
കാശി അലറി. അവരവനെ നാദേശത്തേക്ക് കൊണ്ടുപോയി.
മിണ്ടരുത് നീ, ഒരക്ഷരം മിണ്ടരുത്. നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച പെണ്ണായിരുന്നു അവള്, നിനക്ക് അങ്ങനെ കാണാൻ വയ്യെന്ന് നീ തെളിയിച്ചു.
അവളുടെ അമ്മ ഭാഗ്യരതിക്ക് ഞാൻ കൊടുത്ത വാക്ക് നീ തെറ്റിച്ചു. എന്റെ ഭാഗ്യമോൾ എന്റെ അരികിൽ നിന്റെ ഭാര്യയായി വേണമെന്ന ആഗ്രഹം നീ ഇല്ലാതാക്കി. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ജാനിക ഭാഗ്യരതി എന്നൊരു പെണ്ണില്ല. അമ്മയുടെ വാക്കെന്റെ മോൻ കളഞ്ഞു കുളിച്ചില്ലേ? മതി, മറന്നു കളഞ്ഞോളം ഇന്നത്തോടെയെല്ലാം. ഇനിയും നീ അവിടെ പോയി അക്രമം കാണിച്ച ഇങ്ങനൊരു മകൻ എനിക്കില്ലെന്ന് ഞാൻ കരുതും.
പൂമുഖത്തേക്ക് അവർ കയറിപ്പോയി. ആകാശം മഴയെ വാനിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവന്റെ മനസ്സ് തണുപ്പിക്കാനെന്ന പോലെ കാശിയുടെ മേലേക്ക് മഴ ആർത്തി പെയ്തു. അമ്മയുടെ വാക്കുകൾ ആ മഴയിലും അവനെ ചുട്ടുപൊളിച്ചു. കാശി ആ മഴയിൽ നനഞ്ഞു നിന്നു. ജാനിക അതേ നീട്ട് നിൽക്കുകയായിരുന്നു. അവൾ ആനന്ദ് ശങ്കറെ നോക്കി.
എന്തെങ്കിലും നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ അനുഭവിക്കും. ചങ്ക് പൊട്ടിയ എന്റെ ലക്ഷ്മി അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. കാലം നിങ്ങളെ പച്ചക്ക് വേദനിപ്പിക്കുന്ന എനിക്ക് കാണിച്ചു എന്നെങ്കിലും.
ജാനിക ഗോവണിപ്പടികൾ കയറി പോകുമ്പോൾ ആനന്ദൻ അവളെ ചുണ്ട് നനച്ച് കൊതിയോടെ നോക്കിയിരുന്നു.
ഇനി നീ എന്റെ സ്വന്തം.
അവളുടെ ഉള്ളിലേക്ക് ആമത്തോടെ അവൻ നോക്കി നിന്നു. റൂമിലേക്ക് കയറിയ ജാനിയെ ഗീതയും സച്ചിയും റസിയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചേച്ചിക്കറിയാം എന്റെ കുട്ടിയുടെ മനസ്സ്. റസി എല്ലാം ഞങ്ങളോട് പറഞ്ഞു. ഗീത എല്ലാം അവളോട് പറഞ്ഞു.
ചങ്ക് തകർന്ന് എന്തിനാ നീ വേദനിക്കുന്നത്? പറ മോള്, അവന് ഇഷ്ടമാണെന്ന്, ഞങ്ങളുടെ എല്ലാ ആഗ്രഹമാണ് നിങ്ങൾ ഒന്നിക്കണമെന്ന്.
ജാനി ഞെട്ടലോട് അവരൊരു നിമിഷം നോക്കി, എന്നിട്ട് നിർത്താ ചിരിച്ചു, പിന്നെ കരഞ്ഞു.
സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ല ചേച്ചി, ആ മനസ്സിൽ ഇന്ന് മറ്റൊരു പെൺകുട്ടിയുണ്ട്, എന്റെ കാശിയേട്ടനെ മാറ്റിയെടുത്ത പെൺകുട്ടി. അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, എനിക്കും എന്റെ അമ്മക്കും പറഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടമില്ലാത്ത ജീവിതം. കടിച്ച് പറിക്കട്ടെ ചെന്നായിക്കൾ എന്റെ ജീവിതം. ലോകത്ത് ഏത് കോണിൽ പോയി ഒളിച്ചാൽ അയാൾ ആനന്ദ് ശങ്കർ എന്നെ തേടി വരും. സ്വന്തം മകൾ ദുഃഖിക്കുമ്പോൾ അയാൾക്കില്ലാത്ത വേദന എന്തിനാ നിങ്ങൾക്കൊക്കെ? നശിക്കട്ടെ ജാനികാ ഭാഗ്യരതിയുടെ ജീവിതം. പുഴുത്ത പട്ടിയോട് കാണിക്കേണ്ട ദയ പോലും അയാൾ എന്നോട് കാണിക്കില്ല. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞോളാം. എന്റെ അമ്മയെ പോലും ഒന്നും ഇരിയാടാതെ തലയാട്ടിക്കൊണ്ട്.
കണ്ണീര് പോലും ഇല്ലാതെ അവൾ പറഞ്ഞു കേട്ട് ഗീതയും റസിയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾ അപ്പോഴും കരയാതെ സ്വന്തം അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു. ലക്ഷ്മി ശേഖരന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു.
എൻ്റെ മോള് പാവാണ് ശേഖരേട്ടാ. എൻ്റെ മോള് അങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലും കാരണം കാണും. എൻ്റെ കുട്ടിയെ എനിക്കറിയാം. കാശിയെ ഞാൻ അടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ദേഷ്യം കൊണ്ട് അവൻ അനന്തരം കൊന്നു കളയുമെന്ന് ഞാൻ ഭയന്നു. എൻ്റെ കുട്ടിയുടെ കവിളിൽ ആദ്യമായിട്ട് ഞാൻ അടിച്ചു.
ലക്ഷ്മി കരയുമ്പോൾ ശേഖരനും കരഞ്ഞു. ശത്രുക്കൾ ആനന്ദിക്കുമ്പോൾ ബാക്കിയുള്ളവർ ദുഃഖത്തിലായിരുന്നു. ജാനകിയോട് വലിയ സ്നേഹമാണ് ഇപ്പോൾ അരുന്ധതിക്ക്. അവിടെ അച്ഛൻ്റെ പണത്തെ മോഹിച്ചുകൊണ്ടുള്ള സ്നേഹം. ജാനിയുടെയും അനന്തൻ്റെ എൻഗേജ്മെൻറ്റുള്ള ഡ്രസ്സ് എടുക്കാൻ അരുന്ധതി എല്ലാവരെയും ക്ഷണിച്ചു. ആരും പോയില്ല. ഗീതയോടും ജാനകിയോടും കൂടെ പോവാൻ ലക്ഷ്മിയും ശേഖരനും ബാസിയും പറഞ്ഞു. അരുന്ധതി ജാനിയെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുകയാണിപ്പോൾ. അരുന്ധതിയാണ് അവളെ ഡ്രസ്സെടുക്കാൻ പോകുമ്പോൾ ഒരുക്കിയത്. ലക്ഷ്മിയമ്മ ഒരുക്കുന്ന ജാനിക്ക് ഓർമ്മ വന്നു. പക്ഷേ അരുന്ധതിയുടെ ഒരുക്കൽ അവൾക്കൊട്ടും പിടിച്ചില്ല. തന്നെ സുന്ദരിയായി ഒരുക്കാൻ തന്നെ ലക്ഷ്മിയമ്മക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് അവൾ ഓർത്തു. അവളെ സാരി ഉടുപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അനന്തൻ അവളുടെ വയറ് കാണുന്നുണ്ടോയെന്ന് നോക്കി. പക്ഷേ ജാനി എവിടെയും കാണിച്ചു കൊടുത്തിരുന്നില്ല. നിരാശയോടെ അവൻ അമ്മയെ നോക്കി. അവൾ നിനക്ക് തന്നെ ഉള്ളതല്ലേടാ. അവർ അവനെ നോക്കി മെല്ലെ പറഞ്ഞു. അനന്തൻ സന്തോഷം കൊണ്ട് ചിരിച്ചു. ജാനിയെ ഗീതയുടെയും ജാനകിയുടെയും അടുത്തേക്കൊന്നും അവർ വിട്ടില്ല. അവളുടെ മനസ്സവർ മാറ്റിയാലോ എന്ന് അവർ ഭയന്നു. ജാനിക്കുട്ടി, അവളെ കൊഞ്ചിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് അവർ നടന്നു. നാദേശ്വരത്തെ മട്ടുപ്പാവിൽ നിൽക്കുന്ന ലക്ഷ്മി ജാനിയെ വാത്സല്യത്തോടെ നോക്കി. അരുന്ധതി അവരെ നോക്കി പുച്ഛിച്ചു. ജാനി ഒരു പാവ പോലെ നിൽക്കുന്നത് കണ്ട് അവരുടെ നെഞ്ചു നീറി. കരഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോകുമ്പോൾ അരുന്ധതിക്ക് സന്തോഷമായി. കാറിൽ പോകുമ്പോൾ സിദ്ധുവിന്റെ തോളിൽ അവൾ തലയാഴ്ചയിരിക്കുന്നത് മുമ്പിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അനന്തന് ഒട്ടും പിടിച്ചില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അനന്തന്റെ അസ്വസ്ഥ മനസ്സിലാക്കി അരുന്ധതി സിദ്ധുവിനോട് കാര്യം പറഞ്ഞു. സിദ്ധു അവളെ അമ്മയെ ഏൽപ്പിച്ചു. ജാനി ഗീതയും ജാനകിയും നോക്കിയത് കണ്ട് അരുന്ധതി അവളെ പൊതിഞ്ഞു പിടിച്ചു. അരുന്ധതി വില കൂടിയ ഡ്രസ്സുകൾ അവൾക്ക് എടുത്തു. അതുപോലെ അനന്തനും. ജാനിയോടൊന്ന് സംസാരിക്കാൻ അവൻ ആഗ്രഹമുണ്ടെന്ന് അരുന്ധതിക്ക് മനസ്സിലായി. അവരെ മാത്രം ഒരു കാറിൽ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കാറിൽ തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന അവളെ അനന്തൻ കാമത്തോട് നോക്കി. അവളുടെ മാതള നിറമുള്ള ചുണ്ടുകൾ അവന്റെ വികാരങ്ങളെ ചൂട് പിടിപ്പിച്ചു. അനന്തൻ കാർ റോഡ് സൈഡിലേക്ക് നിർത്തി. ജാനി ഏതോ ലോകത്തെന്ന പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അനന്തൻ സീറ്റ് ബെൽറ്റ് ഊരി അവളെ നോക്കി. അവളിൽ നിന്ന് കിട്ടിയ അടിയെല്ലാം അവൻ മറന്നു. കാരണം വെണ്ണക്കൽ ശില്പം പോലെ ഇരിക്കുന്ന അവളുടെ മേനി അഴുക് അവനെ ഭ്രാന്തനാക്കി. അവളുടെ മേൽ ചുണ്ടിന് മുകളിലുള്ള വെണ്ണക്കല്ലിൽ കടിക്കാൻ അവന് തോന്നി. അനന്തൻ അവളുടെ താടിയിൽ പിടിക്കാൻ കൈകൾ വിറച്ചുകൊണ്ട് മുമ്പോട്ടെടുത്തു. അവന് ഉമിനീർ പോലും വറ്റി. മുമ്പോട്ടെടുത്ത കൈ അവൻ പിൻവലിച്ചു.
എന്താ ഇവിടെ വണ്ടി നിർത്തിയേ?
അവരുടെ കാറിനടുത്ത് ബാസിയുടെ കാർ വന്നു നിന്നു.
ഏയ് ഒന്നുമില്ല,
അനന്തൻ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ മുഖം തിരിച്ച് പതിയെ പറഞ്ഞു വണ്ടിയെടുത്തു. വീട്ടിലെത്തിയതും ശ്രീമോളും കുട്ടികളും ജാനിയെ കാണാൻ ആദേശത്തേക്ക് വന്നു. അവരെ കാണിക്കാതെ അരുന്ധതി അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി. കാശി ഗാരേജിൽ കൂട്ടുകാരുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ജോ ഒഴിക ആരോപണോട് മിണ്ടിയില്ല.
എന്താടാ നിങ്ങളൊന്നും മിണ്ടാത്തെ?
കാശി അവരോട് ചോദിച്ചു.
ഒന്നുമില്ല കാശി, നിന്നെ ഞങ്ങൾക്ക് ജീവനാണ്. പക്ഷെ വയ്യടാ, ഉള്ളിൽ വല്ലാത്ത നീറ്റല.
ജോണി അവനോട് പറഞ്ഞു.
തേജസ് നീയും എന്നോട് മിണ്ടില്ലേ?
കാശി ചോദിച്ചു. തേജസ് ഒന്നും മിണ്ടിയില്ല. ജോ ഒഴികെ ബാക്കി ആരും ഒന്നും മിണ്ടാതിരുന്നപ്പോൾ കാശി ഗാരേജിൽ നിന്ന് ഇറങ്ങിപ്പോയി.
എന്താടാ നീയൊന്നും അവനോട് മിണ്ടാതിരിക്കുന്നേ?
എന്ത് മിണ്ടാനാണ് ജോ? ഇനി എന്ത് പറഞ്ഞിട്ടാണ് കാര്യം?
ആനന്ദ് ശങ്കർ എല്ലാം തീരുമാനിച്ചില്ലേ? കാശിക്ക് അവള് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല.
തേജസ് പറഞ്ഞു കേട്ട് അവരെല്ലാവരും ജോയിൽ നിന്ന് മുഖം തിരിച്ചു. വൈകാതെ അവരുടെ എൻഗേജ്മെന്റ് തലേദിവസമായി. അഴകർ നാദേശത്ത് വെച്ചായിരുന്നു എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചത്. തലേദിവസം തന്നെ ആഘോഷരാവായി അരുന്ധതി കോവിലകം മാറ്റി. ആഡംബരമായി ഒരുക്കിയ വേദിയിൽ അനന്തനെയും ജാനികയും നർത്തകർ വരവേറ്റു. ഒരു പാവയെ പോലെ ജാനി വേദിയിലേക്ക് നടന്നു. വേദിയിൽ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളെ അനന്തൻ കാമപരിപിടിച്ച പിശാചിനെ പോലെ നോക്കി. ജാനി വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവളുടെ ഇരുത്തം കണ്ട് വേദന തോന്നി. ജീവനുണ്ടോ എന്ന് പോലും തോന്നിയില്ല. അനന്തൻ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ഡാൻസ് ചെയ്യാൻ പോയി. അവൻ ജാനിയെ നോക്കി. ഇത്രയും ദിവസമായി അവളെ തൊടാൻ പോലും അവന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അവളെ നോക്കും തോറും അവന് കൊതി തോന്നി.
ജാനിക പൊന്നെ വായോ?
അനന്തൻ അവളുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്ന കണ്ട് അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അരിശം വന്നു.
വാ ജാനു.
അവൻ കൊഞ്ചി. പിന്നെ അവളുടെ കയ്യിലെ പിടിവിട്ട് അവൻ ഡാൻസ് ചെയ്യാൻ പോയി. എൻഗേജ്മെന്റ് ദിവസമായപ്പോൾ അനന്തന് സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. അവളിൽ പാതി അവകാശം കിട്ടുമെന്നോർത്ത് അവൻ സന്തോഷിച്ചു. അവൻ റൂമിൽ നിന്ന് ബോഡി സ്പ്രേ അടിച്ച് തുള്ളിച്ചാടി.
അനന്തനെ വിളിക്ക്,
അരുന്ധതി പറഞ്ഞു. സഞ്ജു അമ്മ പറഞ്ഞേട്ട് മുകളിലേക്ക് അനന്തനെ വിളിക്കാൻ പോയി.
ഏട്ടാ കഴിഞ്ഞില്ല ഒരുക്കം?
സഞ്ജു കതകിൽ തട്ടി വിളിച്ചു.
ഓ കഴിഞ്ഞു.
അനന്തൻ സന്തോഷത്തോടെ വാതിൽ തുറന്നു.
ഓ സുന്ദരനായല്ലോ,
അവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് സഞ്ജു പറഞ്ഞു. അനന്തൻ ചിരിച്ചു. അനന്തൻ വാച്ചിലേക്ക് നോക്കി വേഗം മുറിയിൽ. ഏട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ?
നീ വന്നേ, സമയായി.
ആനന്ദൻ അവനെ കൈവലിച്ചു.
ഓ, കേട്ടല്ലേ പൊന്നെ, ഇങ്ങനെ വെപ്രാളപ്പെടാൻ.
സഞ്ജു അവനെ പിടിച്ചു വെച്ചു. ആനന്ദൻ ചിരിച്ചു.
പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ,
അവളെ കൈ കിട്ടിയ എനിക്കൊന്ന് രുചിക്കാൻ തരണം.
സഞ്ജു അവൻ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ആനന്ദന്റെ മുഖമിരുണ്ടു.
മോർണിംഗ് വന്നേ?
ആനന്ദൻ അവന്റെ തോൾ കൈയിട്ട് താഴേക്ക് പോയി.
ഏട്ടനൊന്നും പറഞ്ഞില്ല, ഏട്ടൊരു ചെയ്ത് പെണ്ണിനെയും എനിക്ക് തരാറില്ലേ?
അവൻ സങ്കടപ്പെട്ടു.
അത് പിന്നെ അവളെന്റെ ഭാര്യയാവാൻ പോകുന്നവളല്ലേ. ഓഹോ, അപ്പൊ നമ്മൾ പുറത്ത്.
കുറെ കണ്ട് മോഹിച്ചു പോയി ചേട്ടാ അവളെ.
ഓക്കെ, തരാം.
ആദ്യം ഞാൻ, പിന്നെ നീ.
ഓക്കെ.
അവർ ചിരിച്ചുകൊണ്ട് കൈകൊടുത്തു. ആഡംബരമായ വേദിയിലേക്ക് ജാനിക രാജകുമാരിയെ പോലെ ഒരുങ്ങി വരുന്ന ആനന്ദൻ മിഴിവെട്ടാൻ നോക്കി നിന്നു. ലക്ഷ്മി എല്ലാം നോക്കി നിൽക്കുന്ന കാശിയെ തറപ്പിച്ചു നോക്കി.
ഓരോ പെൺകുട്ടികൾക്കും ഓരോ യോഗമുണ്ട്. എന്റെ മോളുടെ യോഗം ആ കഴുകന്റെ കയ്യിൽ പെടാനായിരിക്കും. ജീവൻ പോലും ഇല്ലാത്ത പോലെ എന്റെ കുട്ടി നിൽക്കുന്ന കാണാനേക്കാവില്ല. ഞാൻ പ്രസവിച്ചല്ലെങ്കിൽ പോലും എന്റെ ഈ കയ്യിലേക്കാണ് എന്റെ മോളെ ഭാഗ്യം തന്നത്. വിളിക്കില്ല ഞാൻ ഒരു ദൈവത്തിനെ, വെറുതെയാണ് ദൈവങ്ങളെ വിളിക്കുന്നത്.
കാശിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു അമ്മയുടെ വാക്കുകൾ കേട്ട്.
മോനെ, ഒന്ന് ചോദിച്ചോട്ടെ.
എന്താ അമ്മേ?
നിനക്ക് ഒരിക്കൽ പോലും അവളോട് പ്രണയം തോന്നിയിട്ടില്ലേടാ.
കാശി അമ്മയിൽ നിന്ന് മുഖം തിരിച്ച് വേദിയിലേക്ക് നോക്കി നിന്നു.
അവളിന്ന് എന്റെ തോഴി മാത്രമാണ് അമ്മേ. ഞാനിപ്പോ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. അവളെയല്ലാതെ വേറെ ആരെയും ഞാൻ പ്രണയിക്കില്ല. അമ്മേനോട് ക്ഷമിക്കണം.
കാശി വേദിയിലേക്ക് നോക്കി നിന്നു. ലക്ഷ്മി അവന്റെ വാക്കിൽ കേട്ട് തരിച്ചു നിന്നു. അവരൊന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. ആനന്ദൻ അവളുടെ കയ്യിൽ മോതിരിടുന്ന കാണാൻ ലക്ഷ്മിക്ക് കഴിയില്ലായിരുന്നു. ജാനിയും കാശിയും ഒത്തുചേരണമെന്ന ആഗ്രഹം അവർ എന്നേക്കുമായി ഉപേക്ഷിച്ചു. ജാനികയും ആനന്ദനും സദസ്സിനെ വണങ്ങി. ജാനിക അവന്റെ കൈവിരിൽ മോതിരം അണിയിച്ചു. ജാനികയുടെ പൂവിതൽ പോലെ മിനുസമായി കൈകളിൽ പിടിച്ച് ആനന്ദൻ അവളുടെ മോതിരവിരിൽ മോതിരം അണിയിച്ചു. ജാനി ഒരു പാവയെ പോലെ നിൽക്കുകയായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ആനന്ദനോട് അവളെ ചേർത്ത് നിർത്താൻ അരുന്ധതി പറഞ്ഞു.
അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അമ്മേ.
അവൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു.
ഇനി രണ്ടാളും കറങ്ങാൻ പോകുമ്പോൾ എടുക്കാനായിരിക്കുമല്ലേ?
ആ, അതെ അതെ.
ആനന്ദൻ സന്തോഷത്തോടെ പറഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ജാനികയുടെ ബാൽക്കണിയിൽ ആനന്ദൻ അവളോടൊപ്പം ഇരുന്ന് എന്നും അവളെ നോക്കി സംസാരിച്ചിരിക്കും. ജാനി എല്ലാത്തിനും മറുപടിയായി മൂളും. സച്ചി എപ്പോഴും അവർ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ അവൻ ജാനിയുടെ റൂമിലിരിക്കും.
ഇവനെന്തിനാ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നത്?
അരിശം വന്ന് ആനന്ദൻ മെല്ലെ അവളോട് ചോദിക്കും. ജാനി ഒന്നും മിണ്ടാതിരിക്കും. ജാനി കൂട്ടിലടിച്ച പക്ഷിയെപ്പോലെ ശ്രീലകത്ത് ആരോടും മിണ്ടാതെ നടക്കും. കോളേജിൽ ആനന്ദനാണ് അവളെ കാൽ കൊണ്ടുപോയി വിടാറ്. അതുപോലെ തിരിച്ചു കൊണ്ടുവരാനും തുടങ്ങി. ജാനിയുടെ കൂടെ ഒരു പെൺകുട്ടിയെ അരുന്ധതി കാവലാക്കി. ആരോടും മിണ്ടാതെ അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ആനന്ദൻ അവളെ സ്പർശിക്കാൻ കഴിയാത്തിൽ പൊറുതിമുട്ടി. ആനന്ദൻ അവളെയും കൊണ്ട് രാവിലെ കാറിൽ ചെറിയ യാത്ര പോയി. രാവിലെ പോയി വൈകിട്ട് വരണമെന്നായിരുന്നു അരുന്ധതിയുടെ ഓർഡർ. രാവിലെ അവളുടെ കൈ പിടിച്ച് ആനന്ദൻ വീട്ടിൽ നിന്നിറങ്ങി. പുലർച്ചെ ഇറങ്ങിയതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. ആനന്ദിന് ലോകം കിട്ടിയ സന്തോഷമായിരുന്നു. കാറിൽ പാട്ടൊക്കെ വെച്ച് ആനന്ദൻ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഷോൾഡർ കുലുക്കി പാട്ടിനൊപ്പം തുള്ളാൻ തുടങ്ങി. ജാനിക ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആനന്ദൻ കാറിന്റെ സ്പീഡ് കുറച്ചു. പിന്നെ കാർ മെല്ലെ ഓടിക്കാൻ തുടങ്ങി. അവൻ ജാനിയെ നോക്കി. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുക തന്നെയാണ്. അവൻ നേരെ വണ്ടി ആതിരപ്പള്ളിയിലേക്ക് വിട്ടു. പാറക്കെട്ടിലൂടെ വെള്ളം താഴേക്ക് ഒഴുകി വരുന്ന ജാനി നോക്കി നിന്നു. വെള്ളം നോക്കിപ്പോകുന്ന അവളെ ആനന്ദൻ ദേഷ്യത്തോടെ നോക്കി. കയ്യിലൊരു ക്യാമറയും പിടിച്ച് ആനന്ദൻ അവൾക്ക് പുറകെ പോയി. പാറമേൽ മിഴികൾ അടച്ചിരിക്കുന്ന അവളെ ആനന്ദൻ ക്യാമറയിലേക്ക് പകർത്തി. ആനന്ദൻ സിഗരറ്റും വലിച്ച് പഫ് എടുത്ത് ജാനിയെ നോക്കി. അവൾ മനോഹരമായ പ്രകൃതിയെ നോക്കിയിരുന്നു.
കല്യാണം കഴിയട്ടടി, നിന്നെ ഞാൻ ശരിയാക്കി തരാം. നിന്നെ ഞാൻ ശരിയാക്കി തരാം.
ജാനിയുടെയും ആനന്ദനെയും കല്യാണ ദിവസം നാളെയാണ്. അഴകർനാഥേശ്വരം അരുന്ധതി കോടികൾ മുടക്കി അലങ്കരിച്ചിരിക്കുന്നു. ഇന്ന് ജാനിയുടെ മംഗളമൈലാഞ്ചിയാണ്. അതായത് കല്യാണത്തിന് മുമ്പ് കല്യാണപ്പെണ്ണിന് മംഗളമൈലാഞ്ചിയിട്ട് വീട്ടിലെ സ്ത്രീകൾ തിരുവാതിര കളിക്കുന്ന ചടങ്ങാണിത്. കോവിലകത്തെ വിവാഹ മണ്ഡപത്തിനടുത്തുള്ള ഹാളിൽ വിരിച്ച പരവതാനിയിൽ ക്രീം കളർ സെറ്റ് മുണ്ടുടുത്ത ജാനിയെ ചേച്ചിമാരെ അരുന്ധതിയും കൊടുന്നിരുത്തി. ആഭരണങ്ങൾ കൊണ്ട് അരുന്ധതി അവളെ മൂടിയിരുന്നെങ്കിലും ആ മുഖത്ത് മാത്രം തെളിച്ചമില്ലായിരുന്നു. ഇരു കൈകളിലും മെഹന്തി ഇടുമ്പോൾ അവൾ മിഴി വെട്ടാതെയിരുന്നു. ദത്തനും ദേവികയും അതിന്റെ ഇരിപ്പ് കാണാൻ വയ്യാഞ്ഞിട്ട് അവിടുന്ന് പോയി. ദത്തൻ കാശിയെ മുഖം കടുപ്പിച്ചു നോക്കി. കാശി അയാളിൽ നിന്ന് മുഖം തിരിച്ചു പോയി. അവളുടെ കൈകളിൽ മൈലാഞ്ചി പടരുമ്പോൾ തിരുവാതിരക്കളി അടുത്ത് നടന്നിരുന്നു. മൈലാഞ്ചി അണിഞ്ഞിരിക്കുന്ന ജാനിയെ ആനന്ദൻ നോക്കി നിന്നു. ജാനി മുഖമുയർത്തിയപ്പോൾ ആനന്ദൻ ചുറ്റും നോക്കി. അവളോട് കണ്ണിറുക്കി സ്വന്തം ചുണ്ടിൽ അവൾ നോക്കി കൊതിയോടെ കടിച്ചു. ജാനി അവനിൽ നിന്ന് മുഖം മാറ്റി.
മെഹന്തി ഇട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതി അവളെയും കൊണ്ട് കോവിലകത്ത് വരുന്ന അതിഥികളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കൊണ്ടുപോയി. കാശിയുടെ ചേട്ടന്മാരെ കണ്ടപ്പോൾ ജാനി അവരെ നോക്കി ഉള്ളിൽ കരഞ്ഞ് മുഖത്ത് പുഞ്ചിരി വരുത്തി. ലക്ഷ്മിയെ കണ്ടപ്പോഴും അവൾ വേദനയോടെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. തന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ ജാനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ മുഖത്തെ വേദനയോടെയുള്ള പുഞ്ചിരി എല്ലാവരുടെയും ഉള്ളു നീട്ടിച്ചു. അരുന്ധതി അവളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ജാനി ആട്ടുകെട്ടിയിൽ പോയിരുന്നു. അവൾ മെഹന്തിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അപ്പു അവളുടെ അടുത്തേക്ക് ഓടി വന്നു.
ജാനിമാ,
അവൾ അവനോട് പുഞ്ചിരിക്ക മാത്രം ചെയ്തു.
ജാനിമാന്റെ കല്യാണാണോ?
അപ്പു ചോദിച്ചു. ജാനി ആണെന്ന് തലയാട്ടി.
കാശിപ്പയാണോ ചെക്കൻ?
അവന്റെ ചോദ്യം കേട്ടിട്ടും ജാനി ജീവനില്ലാത്ത പോലെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു.
കാശിപ്പ മതി, അനന്തൻ അയാള് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല അയാള്, നിങ്ങൾ രണ്ടാളും മതി.
അപ്പു അവളുടെ മടിയിൽ കിടന്ന് കരഞ്ഞു.
അപ്പു എന്തിനാ കരയുന്നേ?
കാശി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു.
മോൻ എന്തിനാ കരഞ്ഞേ?
കാശി അവളോട് ചോദിച്ചു. ജാനി ഒന്നും മിണ്ടിയില്ല.
കാശിപ്പ മതി, അനന്തൻ അയാള് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല അയാള്, നിങ്ങൾ രണ്ടാളും മതി.
അപ്പു ഏങ്ങിയേങ്ങി കാശിയോടും കരഞ്ഞു പറഞ്ഞു. ജാനി അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ നടന്നുപോയി. അരുന്ധതിയുടെ കപട സ്നേഹത്തിൽ അവർ ജാനിയെ മുറുകെ പിടിച്ചു, ആർക്കും വിട്ടുകൊടുക്കാതെ ഇരുന്നു. വിവാഹത്തിന്റെ തലേന്നാൾ സുന്ദരിയായി ഒരുക്കിയ അവളുടെ അടുത്തുനിന്ന് മാറാതെ അരുന്ധതി നടന്നു. വി ഐ പി ഗസ്റ്റുകൾ ഓരോരുത്തർ വേദിയിലേക്ക് വരുമ്പോൾ ആനന്ദ് മകളെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. തലേന്നാൾ ശ്രീലകത്തായിരുന്നു ആനന്ദിന്റെ വിവാഹ തലേന്നുള്ള ആഘോഷം. എന്നാൽ അരുന്ധതി ജാനിയുടെ കൂടെ അട്ടൊട്ടിയ പോലെ കോവിലകത്ത് നിന്നു. തെക്കിബീറിന് പകരം അന്ന് തെക്കിബീറിന്റെ ഭാര്യയാണ് പാടിയത്. ജാനി ജീവനില്ലാത്ത പോലെ വേദിയിൽ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കാതിൽ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ ഹൃദയം ഉള്ളിൽ കിടന്ന് കുലുങ്ങും പോലെ അവൾക്ക് തോന്നി. കണ്ണീർ പുറത്തേക്ക് വന്നില്ല, മരവിപ്പ് മാത്രമായിരുന്നു തോഴിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്. അവളുടെ മിഴികൾ കാശിയെ തേടിയില്ല. ഒരുപക്ഷെ ഹൃദയം അവനെ ഓർത്ത് വിങ്ങി. നിനക്കിന്ന് നല്ലതേ വരൂ കാശിയേട്ട. മാധുരി, നീ ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. പൊന്നുപോലെ അവൻ നോക്കുന്നിന്നെ. നിൽക്കുന്ന വേദിലിരിക്കുന്ന ജാനി കണ്ടു. അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. എല്ലാം മറക്കാൻ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാലും അവനെ നോക്കാൻ അവളുടെ ഉള്ള അവസാനമായിട്ടൊന്ന് തുടിച്ചു. ജാനി മെഴികൾ ഉയർത്തി അവനെ നോക്കിയതും അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ ചലിച്ചു. പക്ഷേ അവൾക്ക് മുമ്പോട്ട് പോവാനായില്ല. കാരണം അരുന്ധതിയുടെ കൈകളിലായിരുന്നു താനെന്ന് അപ്പോഴാണ് അവൾക്ക് ബോധ്യമായത്. പാട്ടുപാടി കഴിഞ്ഞപ്പോൾ തെക്കിബീർ പോലും ജാനിയെ നോക്കിയപ്പോൾ കരഞ്ഞുപോയി. വേദിയിൽ തനിക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിക്കുമ്പോൾ ഒന്നനങ്ങാൻ പോലും ആവാതെ അവൾ നിൽക്കുന്ന കണ്ടപ്പോൾ അവളെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ച് പിടഞ്ഞു. അരുന്ധതിയുടെ കയ്യിൽ അനക്കമില്ലാതെ നിൽക്കുമ്പോഴും ആ ഹൃദയം അവന് വേണ്ടി തുടിച്ചുകൊണ്ടിരുന്നു. രാത്രി വളരെ നേരം വൈകി അനന്തരം അവൻ്റെ പുതിയ സുഹൃത്തുക്കളും കോവിലത്തേക്ക് വന്നു. ആഘോഷങ്ങളൊക്കെ തീർന്നപ്പോൾ ജാനിയുമായി അനന്തനും പ്രഭാവതിയും അരുന്ധതിയും വേദിയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. അനന്തൻ മദ്യപിച്ചായിരുന്നു വന്നിരുന്നത്. ജാനിയെ കണ്ടതും അനന്തൻ മിഴിവെട്ടാതെ അടിമുടി നോക്കി. അരുന്ധതി അവളെ അവൻ്റെ മുമ്പിലേക്ക് നിർത്തി. ആനന്ദിനും പ്രഭാതിക്കും ഒപ്പം പോയി. കോവിലകത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും പോയിരുന്നു. വേദിയുടെ മുമ്പിലിരിക്കുന്ന കസേരകളിൽ ആനന്ദനും സുഹൃത്തുക്കളും ഇരുന്നു. മറ്റാരും അവിടെ ഇല്ലായിരുന്നു. ജാനിയുടെ ശരീരത്തിലേക്ക് അവന്മാർ നോക്കി നിന്നു. അവർക്ക് നടുവിൽ ഏതോ ലോകത്തിലെന്ന പോലെ അവൾ നിന്നു. ആനന്ദൻ ജാനിയുടെ അടുത്തേക്ക് പതി എഴുന്നേറ്റ് വന്ന് അവൾ അടിമുടിയെ നോക്കി. അവളുടെ തോളിൽ ആനന്ദൻ പിടിക്കാൻ നിന്നതും അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന പ്രകാശമെല്ലാം അണഞ്ഞു. രാവിലെ ആയപ്പോൾ ജാനികയെ നീല കാഞ്ചീപുരം സാരിയും അതിസുന്ദരിയാക്കി കണ്ണാടിയുടെ മുമ്പിൽ ഇരുത്തിയിരുന്നു. അവളെ ഒരുക്കിയിരുത്തിയപ്പോൾ അവളുടെ അടുത്തേക്ക് മഹാലക്ഷ്മി വരികയായിരുന്നു.
എങ്ങോട്ടാണ് ഇവൾ? എന്റെ മരുമകളാണ്, അമ്മ സ്നേഹമൊക്കെ ഉപേക്ഷിച്ചേക്ക് ഇറങ്ങി പോയേക്കണം ഇവിടുന്ന്.
അരുന്ധതി ലക്ഷ്മിയോട് അലറി.
ഞാൻ അമ്മ സ്നേഹം കാണിച്ചില്ലായിരുന്നെങ്കിലേ ആയിരിക്കുന്ന ജാനികാ ഭാഗീരഥി ഇന്നുണ്ടാവുമായിരുന്നില്ല. പിന്നെ നീ വലിയ വർത്താനൊന്നും പറയണ്ട, ഭാഗീരഥി
എന്റെ ഭാഗ്യം. അവളുടെ അമ്മ എന്റെ കയ്യിലെടുപ്പിച്ച കുഞ്ഞിനെ കാണാൻ എനിക്ക് നിന്റെ സമ്മതം വേണ്ട. മാറങ്ങോട്ട്.
ഡോറിൽ തടഞ്ഞു വെച്ചിരുന്ന അവരുടെ കൈകൾ ലക്ഷ്മി തട്ടിമാറ്റി. ജാനിക ഒന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. ലക്ഷ്മി കയ്യിലുണ്ടായിരുന്ന ആമാടപ്പെട്ടിയിൽ നിന്ന് ആഭരണങ്ങൾ എടുത്ത് ജാനിയുടെ കഴുത്തിലും കയ്യിലും ഇട്ടുകൊടുത്തു. ജാനിക്ക് വേണ്ടി വാങ്ങിയ ആഭരണങ്ങളായിരുന്നു അതെല്ലാം. ലക്ഷ്മി അവളെ നോക്കുമ്പോൾ അവൾ ഏതോ ലോകത്തുനിന്ന് പോലെ ഇരിക്കുകയായിരുന്നു. അരുന്ധതി ആനന്ദ് മേടിച്ചു കൊടുത്ത എല്ലാ ആഭരണങ്ങളും അവളെ അണിയിച്ചിരുന്നു. അതിനൊപ്പമാണ് ലക്ഷ്മിയും ആഭരണങ്ങൾ അണിയിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ തിളങ്ങുമ്പോഴും ജാനിയുടെ മുഖം മാത്രം തെളിഞ്ഞില്ല.
മോളെ, ലക്ഷ്മി പതിയെ വിളിച്ചു.
ജാനി അവരുടെ വിളി അറിഞ്ഞതുപോലുമില്ല. ലക്ഷ്മി അവളുടെ താടി പിടിച്ചുയർത്തി. അമ്മയെ മുന്നിൽ കണ്ടപ്പോൾ ജാനി വേദനയുള്ളൊരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു. അരുന്ധതിയുടെ കണ്ണിന് ആശ്വാസവും ആഹ്ലാദവുമായി. ജാനിക അപ്പോഴും ഒന്നും മിണ്ടാതെയിരുന്നു. റൂമിലേക്ക് ഗീതയും പ്രസിയും ശ്രീമോളും വന്നു. ആര്യ ജാനിയെ നോക്കി റൂമിന് മുമ്പിൽ സന്തോഷത്തോടെ നിന്നു. ആര്യ ജാനിയുടെ അടുത്തേക്ക് വന്നു.
ജാനി, സന്തോഷിക്കും മോളെ, നിന്റെ കല്യാണമാണ്. സുന്ദരി മോളായിട്ടുണ്ട്. അനന്തേട്ടന്റെ ജാനിക ഇന്ന് നിങ്ങളുടെ വിവാഹമാണ്. സന്തോഷായില്ലേ?
അവൾ ജാനിയെ ചുറ്റിപ്പിടിച്ച് പുറത്ത് ചിരിച്ച് ഉള്ളിൽ വെറുപ്പോടെ പറഞ്ഞു. ജാനിയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന ശ്രീ ആര്യയെ നോക്കിയപ്പോൾ ആര്യ പുച്ഛിച്ചു.
ഇനി എന്റെയും കാശിയേട്ടനെയും കല്യാണം ഉണ്ടാവും. ഇവിടെ ആഘോഷം കൊണ്ട് നിറഞ്ഞ കല്യാണം. ശ്രീമോടെ ഏഴത്തിയായ എന്റെയും അവളുടെ ഏട്ടൻ കാശിനാഥന്റെയും വിവാഹം.
ആര്യ സന്തോഷത്തോടെ പറഞ്ഞു. അവളെ അടിക്കാനായി തീരുമാനിച്ച് മുമ്പോട്ട് പോയ സ്ത്രീയെ റസി തടഞ്ഞു വെച്ചു. ജാനിക മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ തുടങ്ങി. ദത്തനും ദേവകിയും അവളെ മിഴിനിലോട് അനുഗ്രഹിച്ചു. ശേഖരൻ അവളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ മിഴികൾ അടച്ചു, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ലക്ഷ്മിയെ ജാനി അവിടെയെല്ലാം തേടി. അവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു. അവസാനം ജാനി കാശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. കാശി അവളുടെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അരുന്ധതി അവളെ അവനിൽ നിന്ന് വേഗം വന്ന് കൊണ്ടുപോയി. കാശി ആരെയും നോക്കാതെ മുകളിലേക്ക് മിഴികൾ തുടച്ചുകൊണ്ട് കയറിപ്പോയി. അവനോടൊപ്പം കൂട്ടുകാരും പോയി. അരുന്ധതി മുഹൂർത്തം അവൻ കാത്തിരുന്നു. ജാനിയെ റൂമിലിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവളുടെ ഇരിപ്പ് കണ്ട് ആര്യുള്ളിൽ അട്ടഹസിച്ചുകൊണ്ടിരുന്നു.
ചെറുക്കനും കൂട്ടിലെത്തി, പെൺകുട്ടിയെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നോളൂ.
ജാനിയുടെ ഇരുവശവും അരുന്ധതിയും ആര്യയും പിടിച്ച് അവളെയും കൊണ്ട് കതിർമണ്ഡപത്തിലേക്ക് നടന്നു. ലക്ഷ്മിയും ജാനകിയും അരുന്ധതിയിൽ നിന്നും ആര്യയിൽ നിന്നും ജാനിയെ ചേർത്ത് പിടിച്ചു. അവളുമായി അവർ മണ്ഡപത്തിലേക്ക് മുമ്പിലേക്ക് നടന്നു വരാൻ വേണ്ടി കാത്തുനിന്നു. ജാനി പ്രതിമയെപ്പോലെ മുഖം താഴ്ത്തി നിൽക്കുകയായിരുന്നു. വരൻ വന്നപ്പോൾ ഒരു പാവയെപ്പോലെ അവൾ വേദിയിലേക്കയറി. അവൾ വരനോടൊപ്പം സദസ്സിനെ വണങ്ങി മണ്ഡപത്തിൽ അവനോടൊപ്പം ഇരുന്നു. നാദസ്വരമേളം ഉയർന്നു. താലി കഴുത്തിൽ പതിഞ്ഞപ്പോൾ കാതിൽ അവന്റെ ചുംബനവും പതിഞ്ഞു. അവളൊന്നും അറിഞ്ഞില്ല. സീമന്തരേഖയിൽ അവൻ സിന്ദൂരം ചാർത്തി. മേലേക്ക് വീഴുന്ന പുഷ്പങ്ങൾ അനുഗ്രഹങ്ങളായി മാറിയ നിമിഷം, വിവാഹത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ, ആർത്തുലിച്ച് പെയ്യുന്ന മഴയിൽ ആരവങ്ങൾ മുഴങ്ങിയ നിമിഷങ്ങൾ, നിലവിളക്കുമായി അവൾ വീടിന്റെ പടികയറി. പൂജാമുറിയിലേക്ക് അവൾ അവനോടൊപ്പം വിളക്കുമായി പോയി. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. നാളത്തെ എപ്പിസോഡിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. കാത്തിരിക്കാം.